ദൈവനാമത്തിന് മഹത്വം. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ രണ്ടാമധ്യായത്തിൽ നിന്ന് ഒരു വചനം നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ രണ്ടാമധ്യായത്തിന്റെ 35-ാമത്തെ വചനം, നിന്റെ സ്വന്ത പ്രാണൻ കൂടെയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. അതിന്റെ പശ്ചാത്തലം നമ്മൾ അതിന്റെ 34-ാമത്തെ വാക്യം കൂടെ ചേർന്നാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു, നിന്റെ സ്വന്ത പ്രാണന് കൂടെയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റ് മൂന്ന് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദ്യ ആ ജനനവും തുടർന്നുള്ള സംഭവങ്ങളും വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മള് മത്തായി എഴുതിയ സുവിശേഷത്തില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് ദൂതൻ യോസഫിനോട് സംസാരിക്കുന്ന കാര്യം പറഞ്ഞ് അങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ പരശുശുശ്രൂഷ, യോഹന്നാൻ സ്നാപകൻ യോർദാൻ കടവിങ്കൽ സ്നാനപ്പെടുത്താനായിട്ട് നിൽക്കുന്നു, കർത്താവ് അവിടെ വരുന്നു, അവിടെ മുതലാണ് മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷവും ഏറെക്കുറെ അങ്ങനെ തന്നെ, അതായത് കർത്താവിന്റെ പരശുശുശ്രൂഷ മുതലാണ് ആരംഭിക്കുന്നത്. മത്തായി ലൂക്കോസ് മാത്രമാണ് യേശുവിന്റെ ജനനത്തെക്കുറിച്ചും ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നത്. അതിൽ തന്നെ ലൂക്കോസ് ആണ് രണ്ട് അധ്യായങ്ങൾ ഈ കാര്യങ്ങൾ പറയാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ലൂക്കോസിന്റെ 1-ാം അധ്യായം അത് 80 വാക്യങ്ങളുണ്ട്. 80 വാക്യങ്ങളിൽ കർത്താവിന്റെ ആ കന്യാജനനത്തിന്റെ വിശദാംശങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും മറ്റ് പല സുവിശേഷങ്ങളിൽ പറയാത്ത കാര്യങ്ങളൊക്കെയും ലൂക്കോസ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാ ലൂക്കോസ് കർത്താവിന്റെ ഈ ജനനത്തെക്കുറിച്ച് ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത് ഇത്ര വിശദമായിട്ട് രേഖപ്പെടുത്തി വെച്ചത്? നമുക്കറിയാവുന്നതുപോലെ 4 സുവിശേഷകാരന്മാരുള്ളതിൽ ലൂക്കോസ് മാത്രമാണ് യഹൂദനല്ലാത്ത ഗ്രീക്കുകാരനായ ആൾ. അതുപോലെ തന്നെ ലൂക്കോസിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു. നമുക്കൊക്കെ നമ്മൾ ഓരോ പ്രൊഫഷനിൽ ചെന്ന് വിടുന്ന ആളുകളായതുകൊണ്ട് നമ്മളൊരു കാര്യങ്ങളെ സമീപിക്കുമ്പോൾ നമുക്ക് ആ പ്രൊഫഷന്റെ ഒരു ഹാങ് ഓവർ ചിലപ്പോൾ ഉണ്ടാകും. ഇതെന്റെ ഒരു ചിന്തയാണ്. അപ്പോ ലൂക്കോസ് ഒരു ഡോക്ടർ ആയിരുന്നതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ചരിത്രമൊക്കെ താൻ പഠിക്കാനായിട്ട് തുടങ്ങി. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലൊക്കെ നോക്കുക, അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യ മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പൊ ലൂക്കോസ് ഈ സുവിശേഷം എഴുതാൻ വേണ്ടി കുറച്ചൊരു അധ്വാനം ചെയ്തു, കുറച്ച് ഡേറ്റകളൊക്കെ പരിശോധിച്ചു, ചിലരെ പോയി കണ്ടു, ചിലരെ ഇന്റർവ്യൂ ചെയ്തു, മറ്റു പല സുവിശേഷകന്മാരും കണ്ടെത്താത്ത പല സാധ്യതകളും പല കാര്യങ്ങളും എല്ലാം കണ്ടെത്തി അതൊക്കെ തന്റെ സുവിശേഷത്തില് താന് രേഖപ്പെടുത്തിയപ്പോ കർത്താവിന്റെ ഈ ജനനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മറ്റ് 3 സുവിശേഷകന്മാരും ഒരിക്കൽ പോലും രേഖപ്പെടുത്തി വെച്ചിട്ടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ വായിച്ച ഭാഗം. ഈ ഒരു ഭാഗം മറ്റു സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ് ലൂക്കോസ് ഈ കാര്യം കർത്താവിന്റെ കന്യകാജനം ഇത്രയും കാര്യമായിട്ട് എഴുതി വെച്ചത്? ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അതൊരു പക്ഷേ തന്റെ ഈ പ്രൊഫഷൻ, തന്റെ ജോലി ഡോക്ടർ ആയിരുന്നുകൊണ്ട്, ഒരു ഡോക്ടറാണ് ഈ കാര്യങ്ങളെ സമീപിക്കുന്നതെങ്കിൽ എന്താ അദ്ദേഹത്തിന് ഏറ്റവും പ്രശ്നമായി തോന്നുന്നത് കർത്താവിന്റെ മരണമല്ല. മരണത്തിന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ന്യായം പറയാം, അത്രയും ചില മണിക്കൂറുകൾ രക്തം വാർന്നൊലിച്ച് കിടന്നു, അവസാനം ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന് കർത്താവ് മരിച്ചു, അങ്ങനെ എന്തെങ്കിലും ഡോക്ടർക്ക് അദ്ദേഹത്തിന്റേതായ ഒരു സിദ്ധാന്തം കണ്ടെത്താൻ കഴിയും കർത്താവിന്റെ മരണത്തിന്. ഞാൻ എന്റെ ആത്മീയ വശം മാറ്റി നിർത്തി ഭൗതികമായ ഒരു തലത്തിൽ ഇതിനെ കാണുകയാണ്. എന്നാൽ കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് ഒരു മെഡിക്കൽ ഡോക്ടർക്കും ഒരു വൈദ്യശാസ്ത്രത്തിനും വിശദീകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതായത് ഒരു കന്യ ഗർഭിണിയായി ഒരു പുരുഷ സംസർഗം കൂടാതെ ഒരു കുഞ്ഞു ജനിക്കുക എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിന് അത് മനസ്സിലാക്കാൻ നിൽക്കുകയില്ല. അപ്പോ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ലൂക്കോസിന്റെ ശ്രദ്ധയും കർത്താവിനെ കുറിച്ച് എഴുതാൻ വന്നപ്പോ ഈ കാര്യത്തിലാണ് കൂടുതൽ പഠിച്ചത്. അതുകൊണ്ട് ലൂക്കോസ് ആദ്യം മുതലുള്ളതെല്ലാം ക്രമമായി സൂക്ഷ്മമായി പരിശോധിച്ച് ഞാൻ ഒരു ചരിത്രം എഴുതാൻ തുടങ്ങിയപ്പോൾ ഒരു പക്ഷേ ലൂക്കോസിന്റെ ശ്രദ്ധ കർത്താവിന്റെ ജനനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ, അതെന്താണ്, എങ്ങനെയാണ് സംഭവിച്ചത്, അങ്ങനെ സംഭവിക്കും എന്നുള്ള നിലയിലായിരിക്കാം. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൂക്കോസ് അത്രയും ഒക്കെ സെർച്ച് ചെയ്ത് ഈ കാര്യങ്ങൾ എഴുതി വെച്ചത് നമുക്ക് പ്രയോജനമായി. മറ്റ് പല സുവിശേഷങ്ങളിലും ഇല്ലാത്ത പല കാര്യങ്ങൾ കർത്താവിന്റെ ജനനവുമായി സംബന്ധിച്ച് നമുക്ക് കാണാനും കണ്ടെത്താനും കഴിയും. ഇവിടെ ഇതാ കർത്താവിന്റെ ശുദ്ധീകരണത്തിന്റെ ആ സമയത്തേക്ക് വരുന്നപ്പോൾ മോശയുടെ നിയമപ്രമാണ പ്രകാരം മറിയയുടെ ശുദ്ധീകരണകാലം തുടങ്ങിയപ്പോൾ കടുവയിലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന കർത്താവിന്റെ നിയമപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അവന് ദൈവത്തിന് അർപ്പിപ്പാനായിട്ട് യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുപോകുന്ന ഒരു ചരിത്രമാണ് രേഖപ്പെടുത്തിയത്. അവിടെ നിന്നാണ് നമ്മൾ ഒരു വാക്യം വായിച്ചത്. അവിടെ കൊണ്ടുചെല്ലുമ്പോൾ ഇതാ ശിമയോൻ എന്നൊരു ജ്ഞാനവൃദ്ധനെ നമ്മൾ അവിടെ കാണും. ശിമയോൻ മറ്റാരും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല ഈ ശിമയോന്റെ കാര്യം. ശിമയോൻ വളരെ പ്രായം ചെന്നവരാ. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം ഇടയ്ക്ക് ഒരു ബോധ്യം കൊടുത്തു, നീ നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് സകല ജാതികൾക്കും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ കണ്ടതിനു ശേഷം മാത്രമേ നീ കടന്നു പോവുകയുള്ളൂ എന്നൊരു ദൈവം അവനൊരു ബോധ്യം കൊടുത്തു. അന്ന് മുതൽ അവൻ എന്ത് ചെയ്യുകയാണ്, യെരുശലേം ദേവാലയത്തിൽ വരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു സ്ത്രീ, ഒരു ദരിദ്രയായ സ്ത്രീ ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് രണ്ട് കുറുപ്രാവും ഒക്കെ ആയിട്ട് വരുമ്പോ അതാ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ ശിമയോനായി തിരിച്ചറിഞ്ഞു. ശിമയോനായി തിരിച്ചറിഞ്ഞിട്ട് താൻ പറയുന്നു ഒടുവില്, നാഥ നിനക്ക് ഇനി എന്നെ സമാധാനത്തോടെ വിട്ടയക്കാനായിട്ട് കഴിയും. ആ എന്റെ കണ്ണ് നീ സകലജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ കണ്ടുവല്ലോ എന്നൊക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞതിനു ശേഷം അമ്മയോട് മറിയയോട് താൻ ഒരു പ്രത്യേക കാര്യം പറയുന്നതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഒരു കൈക്കുഞ്ഞായിട്ട് അമ്മയുടെ കയ്യിൽ ഇരിക്കുന്ന ഈ കുഞ്ഞിനെ നോക്കി ഒരു പ്രവചനം പോലെ ശിമയോൻ പറയുകയാണ്, ഇവനെ സാധാരണ ഒരു കുഞ്ഞല്ല എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കുറിച്ച് 34-ാം വാക്യത്തിൽ ചില കാര്യങ്ങളെല്ലാം പറയും. ഇതിനുശേഷം മറിയയെ നോക്കിയിട്ട് പറയുന്നു, മറിയയോട് പറയുന്നു, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടെ ഈ ഒരു വാൾ കടന്നു പോകും എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വാൾ എന്നുള്ള കാര്യമാണ്. വാൾ നമ്മള് ഇതിനെ നമുക്ക് നമ്മുടേതായ തലങ്ങളിലൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കാനായി നോക്കും. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മറിയ കുഞ്ഞുമായിട്ട് യെരുശലേം ദേവാലയത്തിൽ ചെന്നപ്പോ ശിമയോൻ എന്തുകൊണ്ടാ പറഞ്ഞത് നിന്റെ ഹൃദയത്തിലൂടെ ഈ ഒരു വാൾ കടന്നു പോകും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? വാളെന്ന് പറയുന്നത് എപ്പോഴും വിഭജനത്തിന്റേതാണ്. വാളെന്ന് പറയുന്നത് മുറിപ്പെടുത്തുന്നതാണ്. വാളെന്ന് പറയുന്നത് വേദനാജനകമാണ്. വാളെന്ന് പറയുന്നത് സ്വസ്ഥത നൽകാത്ത ഒന്നാണ്. അമ്മയോട് പറയുകയാണ്, മറിയയോട് പറയുകയാണ്, നിന്റെ ഹൃദയത്തിലൂടെയും ഒരു വാള കടന്നു പോകും. വാള കടന്നു തീർച്ചയായിട്ടും മറിയയുടെ ഹൃദയത്തിലൂടെ ഒരു വാള കടന്നു പോയിട്ടുണ്ട്. എപ്പോഴുണ്ട്? അക്ഷരാർത്ഥത്തിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട് പല രംഗങ്ങളിൽ. താന് ഒരു മറിയയ്ക്ക് തന്റെ ഈ മകൻ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്നുള്ളതിനെ കുറിച്ച് വലിയ വ്യക്തതയൊന്നുമില്ല. ദൂതൻ ആദ്യം പറഞ്ഞു ഇത് ദൈവപുത്രനാണെന്ന് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇതെങ്ങനെയൊക്കെയാണ് നിറവേറുക എന്നുള്ളതിനെ കുറിച്ച് ആ പാവപ്പെട്ട സ്ത്രീക്കും വലിയ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഈ അമ്മ ഉത്കണ്ഠാസൃതയായിട്ട് ഈ മോനെ നോക്കി നിന്നതാണ്. 30 വയസ്സുവരെ പ്രത്യേകതകളൊന്നും ഇല്ല, സാധാരണ പോലെ ജീവിച്ചു. 30-ാം വയസ്സത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഇതാവൻ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, മരുഭൂമിയിൽ പോകുന്നു, സ്നാനമേൽക്കുന്നു, ഇതേവരെ കണ്ടിട്ടില്ലാത്ത മട്ടിൽ മറ്റൊരാളെ പോലെ മാറിപ്പോകും. അപ്പോ അമ്മയൊരു സാധാരണ സ്ത്രീ എന്നുള്ള നിലയിൽ ഈ മകൻ ഇസ്രായേലിൽ രാജ്യത്വം നേടുമെന്നോ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കാം. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവന്റെ പല ചെയ്തികളോട് യോജിക്കാൻ അമ്മയ്ക്ക് പറ്റിയിട്ടില്ല. ഒരു രംഗത്ത് അമ്മയും സഹോദരങ്ങളും കൂടെ അവനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വരുന്നതും ഇവന് ഭ്രാന്തുണ്ട് എന്ന് സ്വന്തം ബന്ധുക്കളായി തന്നെ രേഖപ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇവൻ എങ്ങനെയാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരുന്നത് അറിയില്ല, എന്താ അറിയില്ല. പക്ഷെ അവനെ സംബന്ധിച്ച് ഒരു ഉത്കണ്ഠ എപ്പോഴും മനസ്സിൽ കയറി നടന്നിരുന്നു. അവൻ ഒടുവിൽ മതമേലാധികാരികളോടുമൊക്കെ വളരെ കർശനമായിട്ട് പെരുമാറുകയും അവരെയൊക്കെ ആക്ഷേപിക്കുകയും ദേവാലയത്തിന് ചാട്ടവാരൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗം വന്നപ്പോ അമ്മ തീർച്ചയായിട്ടും അമ്മയുടെ ഹൃദയത്തിലൂടെ ഈ മകനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നുപോയിരിക്കും. ഒടുവിൽ ആ ക്രൂശിന്റെ ചുവട്ടിൽ ഈ മകനെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളൊക്കെ ഒരളവിൽ നഷ്ടപ്പെട്ടവളായിട്ട് അവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവൾ അവളുടെ ഹൃദയം നുറുങ്ങിയിട്ടുണ്ട് നമുക്കറിയാം. എന്നാൽ ഞാൻ അക്ഷരാർത്ഥത്തിൽ നടന്ന ആ ഒരു മറിയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ ഒരു വാളിനെ കുറിച്ച് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മറിയുടെ ഒക്കെ തിരിക്കുന്ന കുഞ്ഞ് ഒരു തരത്തിലൊരു അപകടകാരിയായ ഒരു കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ ആരൊക്കെ പേറുമോ അവരുടെ ഹൃദയങ്ങളിലൂടെയൊക്കെ ഒരു വാള് കടന്നു പോകും, കടന്നു പോകണം. കർത്താവായ യേശു ക്രിസ്തു, യേശുവിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അവിടുന്ന് ഒരു സമാധാന പ്രഭു, അങ്ങനെ തന്നെയാണ്. അവന്റെ ഒരു പേരങ്ങനെയാണ്, സമാധാന പ്രഭു എന്നാണ് പേര്. നമ്മുടെ സുവിശേഷന്മാരൊക്കെ ചിലപ്പോ നാട്ടുപുറത്തൊക്കെ മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാറുമുണ്ട്, കർത്താവിനെ സ്വീകരിച്ചാൽ പിന്നെ എല്ലാം സമാധാനമാണ് എന്ന് പറയാറുമുണ്ട്. പക്ഷെ സത്യത്തിൽ കർത്താവിനെ സ്വീകരിച്ചതിന് ശേഷം നിങ്ങളുടെ എന്റെ ജീവിതം അങ്ങനെ ഒത്തിരി സമാധാനമാണോ? നിങ്ങളുടെ ഹൃദയത്തിൽ സദാ ഒരു വാളുണ്ടോ? ഈ ഒരു കാര്യം ചോദിക്കാനാണ് എന്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഈ പൈതൽ ഒരു വ്യത്യസ്തനായ പൈതലാണ്. ഇവനെ ആരൊക്കെ പേറിയാലും അവരുടെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകണം, ഒരു വാള് കടന്നു പോകണം. പത്താം സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, പത്താം സുവിശേഷം അതിന്റെ പത്താം അധ്യായത്തിന്റെ അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. കർത്താവിനെ സമാധാന പ്രഭു എന്ന് ചിത്രീകരിക്കുന്നത് ശരിയാണ്, ശരിയാണ്. നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ഒത്തിരി സമാധാനം തന്നു. എന്നാൽ അതിനപ്പുറത്ത് കർത്താവിനെ ആ ഹൃദയത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു വിഭജനമുണ്ട്, അവിടെ ഒരു വിഭജനമുണ്ട്, അവിടെ ഒരു മുറിവുണ്ട്. ഈ മുറിവ് ദൈവപ്രവൃത്തിയോട് അടുത്ത് വരുന്ന ആരെ സംബന്ധിച്ചും കാര്യങ്ങൾ ഒത്തിരി വേദനാജനകമായിട്ടാണ് തുടക്കം. പഴയ നിയമത്തിൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് അവനെ യഹൂദനാണ് എന്നുള്ളത് തെളിയിക്കുന്നത് എങ്ങനെയായിരുന്നു? ഒരു പരിശോധന മൂലമാണ്. അവന്റെ അഗ്രകർമ്മം ചോദിക്കപ്പെട്ട ഒരു മുറി ഉണ്ടാവുകയാണ്, ഒരു വേദനയിലൂടെ കടന്നു പോവുകയാണ്, അവൻ മുറുകപ്പെടുകയാണ്. പഴയ നിയമത്തിലായിരുന്നു ആ നിലയിലുള്ള പരിശോധന. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അതെന്താണ്? പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെയുള്ള അക്ഷരാർത്ഥത്തിൽ ഒരു പരിശോധനയില്ല. പക്ഷെ റോമർ കെജി ലേഖനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും. റോമർ കെജി ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, അകമേ യഹൂദനായ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിനുള്ള ഹൃദയ പരിശോധന എത്ര പരിശോധന. നോക്കുക, പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഹൃദയ പരിശോധന. പരിശോധന എപ്പോഴും മുറിവാണ്, വേദനയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒരിടത്ത് വായിക്കുന്നുണ്ട്, യാക്കോബിന്റെ മകള് ദീനായെ ഭാര്യയായിട്ട് എടുക്കാൻ ശോസേ എന്നൊരുവൻ, ഒരു അന്യജാതിക്കാരൻ തയ്യാറായപ്പോൾ അവരൊരു കണ്ടീഷൻ വെച്ചു. എന്താ? ഇവരെ പരിശോധന ഏൽക്കണം. പരിശോധന ഏറ്റ് അവരെ സമ്മതിച്ചു. പരിശോധന ഏറ്റ് 3-ാം ദിവസം അവർ വേദനയോടെ ഇരിക്കുമ്പോഴാണ് യാക്കോബിന്റെ രണ്ട് പുത്രന്മാർ തന്നെ അവരെ സംഹരിച്ചത്. നോക്കുക, പരിശോധന എടുത്തിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും അവർ വേദനയോടെ ഇരിക്കുകയായിരുന്നു. ആളുകളെ മുറിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മുറിവുണ്ട്. ഇന്ന് പുതിയ ഉടമ്പടിയിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഒരു പരിശോധനയിലൂടെ കടന്നു പോകുന്ന ആളുകളല്ല. അക്ഷരാർത്ഥത്തിൽ ഒരു വാളിന്റെ സ്പർശം നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇവിടെ ഇതാ റോമർ കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, നീ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ശാരീരികമായ പരിശോധനയിലൂടെ കടന്നു പോകുന്നില്ലെങ്കിലും ഒരു ഹൃദയ പരിച്ഛേദന, ഹൃദയത്തിനൊരു മുറിവ്, ഹൃദയത്തിന് ഒരു വെട്ടേറ്റ ഒരു അനുഭവം, ഒരു ഒരു ദുഃഖം, ഒരു വേദന, അത് അനുഭവിക്കേണ്ടി വരും. ശിമയോൻ മറിയോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലും ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഈ പൈതലിനെ, ഈ യേശുവിനെ ഹൃദയത്തിൽ തേറിക്കൊണ്ട് നടക്കുന്ന എല്ലാവരുടെയും ഒരു അനുഭവം കൂടെയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവര്, നമ്മൾ ഈ ദൈവവചനത്തോട് അടുത്ത് വരുമ്പോൾ ദൈവവചനത്തെയും എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? എബ്രായർക്കിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 4:22 വായിക്കുന്നുണ്ട്, ഇരുവായ്പലയുള്ള വാളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് തന്നെ കുറിച്ച് തന്നെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുവനെ കുറിച്ച്, അല്ലെങ്കിൽ തന്നെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ഒരുവനെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വചനങ്ങളെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുക്കുകയും അതിനോടൊപ്പം നിൽക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്താൽ നമ്മുടെ ഹൃദയത്തിൽ അതൊരു വാളാണ്, വാളാണ്. ആ വാള് ഇരുവായ്പലയുള്ള വാളാണ്. വാളൊന്നാമത് ഇരുവായ്പലയുള്ള വാൾ ഒന്നാമത് ആരെ മുറിവേൽപ്പിക്കും? അതെടുക്കുന്ന നമ്മളെ തന്നെ മുറിവേൽപ്പിക്കും. ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് വന്നത്. ഇന്ന് പലപ്പോഴും ക്രിസ്തീയ ലോകത്ത് പല ആളുകളും ക്രിസ്തീയ ജീവിതം ഒത്തിരി സന്തോഷത്തിന്റെ ജീവിതമാണ്, ഒത്തിരി സന്തോഷമാണ്, ഓ നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറും, ഇതിലേക്ക് വരിക എന്ന് പറയാറുണ്ട്. അത് ശരിയാ, ഒരളവിൽ ശരിയാ. പക്ഷേ ഉള്ളിലൊരു കർത്താവിനെ കുറിച്ച് പറയുന്നത് പോലെ അവനൊരു വ്യസനപുത്രനായിരുന്നു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മീറ്റിംഗിന് ശേഷം ചിന്തിച്ചതുപോലെ, അതായത് കരയുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് ചിന്തിച്ചതുപോലെ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഹൃദയത്തിലൊരു മുറിവും ഒരു വാളും നമ്മൾ കൊണ്ടു നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയതയ്ക്ക് എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള പെന്തക്കോസ്തുകാരന്മാർ പലപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, കേട്ടിട്ടുണ്ടോ? യഹോവയുടെ സന്തോഷം ഞങ്ങളുടെ ബലമാകുന്നു എന്ന് ഒരു വാക്യം അവർ പറയാറുണ്ട്. ആരെങ്കിലും കർത്താവിന്റെ അടുത്തേക്ക് വരിക, അതോടെ കാര്യങ്ങളെല്ലാം ശരിയായി എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അവർ പറയാറുണ്ട്, യഹോവയുടെ സന്തോഷം ഞങ്ങളുടെ ബലമാകുന്നു. നമ്മള് നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്നാണ് ആ കാര്യങ്ങൾ അവർ പറയാറുള്ളത്. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയുടെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ശരിയാണ്, യഹോവയുടെ സന്തോഷം ബലമാണ്. പക്ഷേ അതെങ്ങനെയാണ്, എവിടെയാണ് അത് പറയുന്നത്? അതിന്റെ പശ്ചാത്തലം പലപ്പോഴും അവർ പറയാറില്ല. അതിന്റെ പശ്ചാത്തലം എന്താ? ഇസ്രായേൽ ജനത്തെ കൂട്ടുവരുത്തി നെഹമ്യാവ് ന്യായപ്രമാണ പുസ്തകങ്ങളെല്ലാം വായിച്ചു കേൾപ്പിച്ചു. അതിന്റെ 9-ാമത്തെ വാക്യം, ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയപ്പോ കരഞ്ഞ് അവരവരുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവമുണ്ട് ന്യായപ്രമാണ പുസ്തകത്തിൽ ഈ നിലയിലൊക്കെ എഴുതിയിരിക്കുന്നു, എന്റെ ജീവിതം ഇപ്പോഴും ആ നിലയിലായിട്ടില്ല എന്നുള്ള ഒരു അംഗീകാരത്തിൽ, ഒരു അക്നോളജ്മെന്റിൽ അവർ കരഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നെഹമ്യാവ് അവരെ ഉത്ബോധിപ്പിക്കുന്നത്, നിങ്ങള് യഥാർത്ഥത്തിൽ നിങ്ങൾ അനുഭവിച്ചു, ഈ അനുതാപത്തിന്റെ ഈ താഴ്വരയിലാണ് ഇനി സന്തോഷത്തിന്റെ പൂക്കൾ വിരിയേണ്ടത് എന്ന് പറഞ്ഞ് താൻ അവരെ ഉത്സാഹിപ്പിക്കുകയാണ്, നിങ്ങള് ഇനിയും ദുഃഖിക്കണ്ട, യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം, യഥാർത്ഥത്തിലുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ നിലയിലാണ് സന്തോഷകരമാകുന്നത്. നമ്മൾ ദൈവം താഴെ ചെല്ലുമ്പോൾ എപ്പോഴും നമ്മുടെ കുറവുകളെയും നമുക്ക് ഈ വചനത്തോടൊപ്പമാകാൻ കഴിയുന്നില്ല എന്നുള്ള പോരായ്മയും കണ്ടെത്തി കഴിയുമ്പോൾ നമുക്കൊരു നുറുക്കവും നമ്മുടെ ഹൃദയത്തിലൊരു തകർച്ചയും ഹൃദയത്തിലൊരു വേദനയും ആ കാര്യങ്ങൾ ഉണ്ടാവും. അതിനെ തുടർന്ന് അത് ആ കാര്യത്തിലൊരു അനുതാപത്തോടെ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയരെ മുന്നോട്ട് വയ്ക്കുന്ന സന്തോഷം നമുക്ക് കയ്യാളാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞു ഒരു പാതിയോട് നമ്മൾ പറയും ഇതിനെയൊക്കെ കടന്നു വരിക സന്തോഷമുണ്ട്, ശരിയാണ് സന്തോഷമുണ്ട്. കടന്നു വന്നു കഴിയുമ്പോൾ കർത്താവിൽ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ഏൽപ്പിച്ചു, നമ്മുടെ പല കാര്യങ്ങളും കർത്താവ് നടത്തും. കഴിഞ്ഞ ദിവസം ഒരു സൗരം പറയാം വേറെ കുഞ്ഞിനെ LKG വിടുന്നതേ ഉള്ളൂ, ഇപ്പോഴേ പ്രശ്നമാണ്, LKG ഒന്ന് കൊണ്ടുവന്ന് ചേർത്തതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആകപ്പാടെ ഒരു ആറ്റു നോറ്റൊരു കുഞ്ഞുമുണ്ട്. അതിനെ LKG ഞാൻ പറഞ്ഞു LKG കഴിഞ്ഞാൽ എന്ത് വരും? LKG കഴിഞ്ഞാൽ UKG വരും, UKG കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ് വരും. അങ്ങനെ പഠിച്ച് പഠിച്ച് പത്താം ക്ലാസ് ആകും, അവൻ കോളേജിൽ പോകും, അവനെ ജോലി കിട്ടിയെന്നിരിക്കും, കിട്ടിയില്ലെന്നിരിക്കും, അവനെ കല്യാണം കഴിപ്പറ്റിയെന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിചാരം ഈ ഇതിലേക്ക് വരുമ്പോ ആദ്യം ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ ഭൗതികമായ കാര്യങ്ങളൊക്കെയും നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ നടക്കും എങ്ങനെ നടക്കും. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും കർത്താവ് എന്തുകൊണ്ട്. കർത്താവ് കരുതിക്കൊള്ളും. നമ്മളിപ്പോൾ ഒരു പാട്ട് പാടി, യഹോവ പ്രൊവൈഡറാണ്, യഹോവ ഈര്, അബ്രഹാമാണെന്ന് പറയുന്നത്. നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവ് കരുതിക്കൊള്ളും. LKG വിടുമ്പോഴാണ് ഇത്രയും പ്രശ്നം, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊക്കെയും ഒരു കർത്താവിൽ പരമേശിച്ച് കൂടുതൽ ശാന്തമായിട്ടും സമാധാനമായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ഞാൻ ആ സഹോദരനെ ധൈര്യപ്പെടുത്താനായിട്ടറിയാം. ഈ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന പലരുടെക്കാളും ഒരല്പം പ്രായം കൂടുതലുള്ള ഒരാളെന്നുള്ളതെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളൊക്കെ നമ്മളൊക്കെ ഒത്തിരി ഭാരപ്പെട്ടില്ലെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചോളും. അവർക്കൊക്കെ ജോലിയും കിട്ടും, അവരൊക്കെ കല്യാണവും കഴിച്ചും, കൊച്ചുമക്കളും ഒക്കെ ഉണ്ടാകും. ഇങ്ങനെയങ്ങ് കാര്യങ്ങളങ്ങ് പൊക്കോളും. നിങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടില്ലെങ്കിൽ കാര്യങ്ങളങ്ങ് നടന്നോളും. യഹോവ പ്രൊവൈഡറാണ്. അവന്റെ മുഖത്തേക്ക് നോക്കിയ ഒരാളും എന്ത് ചെയ്തിട്ടില്ല, നശിച്ചു പോയിട്ടില്ല. ദാവീദ് ഒരു കാര്യം പറയുന്നുണ്ട് തന്റെ സങ്കീർത്തനത്തിൽ. എന്താ പറയുന്നത്? ഞാൻ ബാലനായിരുന്നു, ഇപ്പൊ വൃദ്ധനായി, ഞാൻ എന്ത് കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു നീതിമാൻ പട്ടിണി കിടക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഒത്തിരി ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ഒത്തിരി ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഈ വഴിയിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ ഭൗതികമായ കാര്യമായിരിക്കുമില്ല നമ്മുടെ പ്രശ്നം. അതിനപ്പുറത്ത് ചില കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ കാര്യങ്ങളെ ഗൗരവമായിട്ടെടുത്താൽ നമ്മുടെ പ്രശ്നമായി തീരുന്നു. എന്താ? കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളല്ല നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞ് പിന്നെന്താണ്? പിന്നെ നമ്മൾ സത്യസന്ധതയുള്ള ആളുകളാണെങ്കിൽ ദൈവഭവനത്തോട് അടുത്തു വരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കുറവിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ദൈവം, ഞാൻ ഇത്രയും വർഷങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും എന്റെ ജീവിതത്തിൽ ഇപ്പോഴും പല കാര്യങ്ങളും വേണ്ടതുപോലെ ആയിട്ടില്ലല്ലോ എന്നുള്ള ഒരു നിലവിളി, ആ വാളിന്റെ ഒരു സ്പർശം നമ്മുടെ ഹൃദയത്തിൽ നിത്യവും ഉണ്ടായിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളിവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൂടിയപ്പോ ഞങ്ങൾ എഫേസ്യർ കഴിഞ്ഞ ലേഖനത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാനായിട്ടിടയായി. എഫേസ്യർ കഴിഞ്ഞ ലേഖനത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ, എഫേസ്യർ കഴിഞ്ഞ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ ഇതാ 2-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടത്തി. കണ്ടോ, അവിടെ പറയുന്നത് കർത്താവ് നമുക്ക് വേണ്ടി എങ്ങനെയായി, കർത്താവ് നമുക്ക് വേണ്ടി സൗരഭ്യവാസനായ യാഗമായി തീർന്നു. പലതരത്തിലുള്ള യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ലേവ്യ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഒരു സൗരഭ്യവാസനായ യാഗമാകണമെങ്കിൽ അതിനുവേണ്ടി കൊടുക്കേണ്ട വിലയെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ലഭിക്കുന്നത്. ലേവ്യ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ നമ്മൾ കാണാൻ കഴിയും, അവിടെ മോശയും കൂടെയുള്ളവരും ഒരു സൗരഭ്യവാസനായ യാഗം നടത്താൻ വേണ്ടി അവര് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ലേവിയ പുസ്തകത്തിന് നോക്കുക, അതിന്റെ എട്ടാമത്തെ വാക്യം മുതൽ. പിന്നെ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ഡങ്ങളും തലയും മേധസ്സും യാഗപീഠത്തെ തീയുടെ മേലെ വിറകിൽ മീത് അടിച്ചു വയ്ക്കണം. അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും യാഗപീഠത്തിൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. നമ്മൾ എഫേസ്യർക്കീ ലേഖനം അഞ്ചാം അധ്യായത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു സൗരഭ്യവാസനായ യാഗമായി എന്ന് വായിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു അതെന്തോ വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള സൗരഭ്യവാസനായ യാഗം എന്താണ്, അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കിയപ്പോ അതിന്റെ 17-ാം വാക്യത്തിലും ഇതേ കാര്യം തന്നെ നമുക്ക് കാണാം. ലേവ്യ പുസ്തകം 1:17 അവിടെ പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലെ വിറകിൽ മീതെ ദഹിപ്പിക്കണം. അത് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. അപ്പോ ഒരു സൗരഭ്യവാസനയായ ദഹനയാഗം ഉണ്ടാകണമെങ്കിൽ അത് ഖണ്ഡം ഖണ്ഡമായിട്ട് മുറിക്കപ്പെടണം, അത് യാഗപീഠത്തിൽ വെച്ച് ദഹിക്കപ്പെടണം. കർത്താവായ യേശുക്രിസ്തു അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് വേണ്ടി താൻ ഒരു സൗരഭ്യവാസനായ യാഗമായി താൻ നുറുങ്ങപ്പെട്ടു, താൻ അടിയേൽക്കപ്പെട്ടു, താൻ തകർപ്പെട്ടു, താൻ നമുക്ക് വേണ്ടി അങ്ങനെയാണ് ഒരു വില കൊടുത്താണ് സൗരഭ്യവാസന യാഗമായി തീർന്നത്. നമ്മൾ ഇത് കർത്താവിനെ കുറിച്ച് വായിച്ചു. കർത്താവിനെ കുറിച്ച് വായിച്ചിട്ട് 5:2 വായിക്കുന്നത് എന്താ? കർത്താവ് നമുക്ക് വേണ്ടി സൗരഭ്യവാസനായ യാഗമായി അർപ്പിച്ചു. കൊള്ളാം കൊള്ളാം, കർത്താവ് അങ്ങനെ അർപ്പിച്ചല്ലോ. എന്നിട്ട് തൊട്ട് താഴെ വായിക്കുക, അങ്ങനെ അവൻ സ്നേഹത്തിൽ നമ്മെ സ്നേഹിച്ച് അങ്ങനെ സൗരഭ്യവാസനായ യാഗമായതുകൊണ്ട് നമ്മളും എന്തോ വേണം, നമ്മളും സൗരഭ്യവാസനായ യാഗമാകണമെന്ന് സ്നേഹത്തിൽ നടക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളങ്ങനെ സ്നേഹത്തിൽ നടക്കണമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ ആരോട് താരതമ്യം ചെയ്താൽ ഈ കാര്യങ്ങൾ പറയുന്നത്? കർത്താവിനോട് താരതമ്യം ചെയ്താ പറയും. എന്നുവെച്ചാൽ നമ്മളൊരു സൗരഭ്യവാസന ദഹനയാഗമായി നമ്മുടെ സഹോദരന്മാർക്കായി തീരണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് എന്താ? അതിന്റെ സ്റ്റാൻഡേർഡ് കർത്താവ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡാണ്. കർത്താവ് എങ്ങനെയായി? കർത്താവ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഏത് നിലയിലായി? അത് കണ്ടതിന് ശേഷമാണ് നമ്മളോട് പറയുന്നത് നമ്മളും ആ നിലയിലുള്ള സ്നേഹത്തിൽ നടക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്റ്റാൻഡേർഡ്, ഈ ഒരു മാനദണ്ഡം, ഈ ഒരു വ്യവസ്ഥ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എത്ര നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കർത്താവിന് അർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ ഹൃദയത്തിൽ ഒരു ദുഃഖം ബാക്കി കിടക്കും, നമ്മുടെ ഹൃദയത്തിൽ ഒരു നിലവിളി ബാക്കി കിടക്കും. നമ്മൾ നമ്മുടെ ഒരു സഹോദരിക്ക് വേണ്ടി ആ സഹോദരിയെ ശുശ്രൂഷിക്കാനായിട്ട് അവളെ കൊണ്ട് കാറ് എടുത്ത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയും കണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി അവളെ അവിടെ ട്രീറ്റ്മെന്റിന് വിധേയമാക്കി നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പണവും കൊടുത്തു, ഇതെല്ലാം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ചെയ്തു കഴിഞ്ഞ ശേഷവും നമ്മൾ മടങ്ങി വരുമ്പോ സത്യത്തിൽ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു നിലവിളി വരും. കർത്താവ്, നീ ചെയ്ത സ്നേഹവും ഞാൻ ഈ കാണിച്ചതും തമ്മിൽ എന്താ താരതമ്യം? ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് നൽകിയിട്ടും അതിന്റെ അകത്തൊക്കെയും സ്വാർത്ഥതയുടെയും സ്വയസ്നേഹത്തിന്റെയും കരിപുരണ്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തും. ഒരു ദൈവദാസനിലേക്ക് പറഞ്ഞു, നമ്മുടെ ഏറ്റവും നല്ല കണ്ണുനീര് പോലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തീവ്രമായിട്ടുള്ളത് എന്താ? അവന്റെ കണ്ണുനീര, കണ്ണുനീര ഏറ്റവും തീവ്രമായിട്ടുള്ളത്. പക്ഷേ ആ ദേവദാസൻ പറഞ്ഞിരിക്കുന്നതാണ്, ദൈവസന്നിധിയിൽ നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീര് പോലും കർത്താവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അല്ലേ? നമ്മുടെ പല കരച്ചിലും പല ദൈവസന്നിധിയിലുള്ള പല നിലവിളിയും സത്യത്തിൽ നമ്മൾ അതിനുകൊണ്ട് അടുത്തു ചെന്ന് നിന്ന് അതിനെ ഒന്ന് പരിശോധിച്ചാൽ പലതിലും അടങ്ങിയിട്ടുള്ളത്, ആ കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ സ്വാർത്ഥതയുടെ ഉപ്പാണെന്ന് നമ്മൾ കണ്ടെത്തും. നമ്മുടെ സ്വയസ്നേഹത്തിന്റെ ഉപ്പാണ് ആ കണ്ണുനീരിലുള്ളതെന്ന് കണ്ടെത്തും. ആളുകളൊക്കെ പറയോ, ആ ദൈവദാസനോ ആ സഹോദരനോ, അയ്യോ അദ്ദേഹം എണ്ണീറ്റ് നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ. ശരിയാണ് ശരിയാണ് ശരിയാണ്, പക്ഷെ കർത്താവാണ് നിന്റെ സ്റ്റാൻഡേർഡെങ്കിൽ നിനക്കൊരിക്കലും ഒരു തൃപ്തിയില്ല, തൃപ്തിയില്ല. എസ് എസ് കെ ലൈനും 5-ാം അധ്യായത്തിന്റെ അതാ ഏഴാമത്തെ വാക്യമാണ് ഞങ്ങൾ പിന്നീട് വായിച്ചത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതൊരു കുടുംബ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയാ പറയുന്നത്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുമ്പോ അവിടെ പറയുന്നു. അവിടെ ഇതാ അതിന്റെ 27-ാമത്തെ വാക്യം മുതൽ കർത്താവ് എന്താ ചെയ്തത്? കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കതയായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനു വേണ്ടി തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരിൽ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാണ്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ ഈ നിലയിൽ ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ കൈവെക്കാൻ ഒക്കുമോ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒരാൾ കൈവെക്കാൻ ഞാൻ പറയും, ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും വലിയ കള്ളനെ നിങ്ങൾ എല്ലാവരും കൂടെ കാണുക എന്ന് പറയും. കാരണം നമുക്കാണെങ്കിൽ ഒക്കെയില്ല, നമ്മുടെ ഏറ്റവും ബെസ്റ്റ്, നമ്മുടെ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും സ്നേഹിപ്പിക്കുന്നു മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. കർത്താവിനെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചതിനു ശേഷം അവണ്ണം കർത്താവ് ചെയ്തതുപോലെ, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നീ ഭാര്യയെ സ്നേഹിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുത്തതിന് ശേഷം ഓ രാവിലെ എഴുന്നേറ്റു നീ ഇന്ന് കണ്ട ഞാൻ തന്നെ ചായ ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ ചായ ഇട്ടുകൊണ്ട് പോകും. നീ ഇന്ന് കിടന്നു, നിനക്കൊരു നേരിയ തലവേദന ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ പുറത്ത് ഞാൻ ഇന്നുകൂടെ പുതപ്പിച്ചു തരാം, ഞാൻ പാത്രമെല്ലാം കഴുകി തരാം. എല്ലാം ചെയ്തതിന് ശേഷവും നമുക്ക് പറയാൻ നോക്കൂ കർത്താവ് സ്നേഹിച്ചതിന്റെ 1000-ൽ നമുക്ക് വരാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കർത്താവിനെ കൊണ്ട് നടന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാവും, ഒരു വാളുണ്ടാവും. ഈ വാളിന്റെ വേദന അറിയാത്തവൻ യഥാർത്ഥ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. ശിമയോൻ പറഞ്ഞു, സ്ത്രീയെ നീ ഈ പൈതലിനെ നിന്റെ ഒക്കത്ത് കൊണ്ട് നടക്കുന്നു, ഇവൻ ഒരു അപകടകാരിയാണ് എന്നുള്ളത് നീ അറിയുന്നില്ല. നീ വിചാരിച്ചത് വളരെ എളുപ്പമാണെന്നാണ് വിചാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളിങ്ങനെ ഒരു നിലവിളി കൊണ്ട് നടക്കും. ആ നിലവിളിയാണ് ഞാന് വാള് എന്ന് പറഞ്ഞത്, അനുതാപത്തിന്റെ ഒരു നിലവിളി. നമ്മുടെ ഏറ്റവും നല്ലത് ചെയ്തതിന് ശേഷം കർത്താവേ ഞാൻ ആയിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നമ്മൾ എത്ര നന്നായി ചെയ്തതിന് ശേഷം കർത്താവിനെ ഒരു നമുക്കൊരു മാതൃകയായി വെക്കുമ്പോൾ നമ്മൾ അതിന്റെ 14-ൽ എത്തിയിട്ടില്ല എന്നുള്ള ആ ഒരു ദാരിദ്ര്യത്തിൽ നമ്മൾ എപ്പോഴും നിൽക്കും. കർത്താവ് പറയുന്നു, ആത്മാവിൽ അങ്ങനെ ദരിദ്രനായവനാണ്, അവനാണ് സ്വർഗരാജ്യമുള്ളത്. ഓ, നമ്മുടെ കുറവ് കണ്ട് ആ നിലവിളിയുള്ളവനാണ് ഭാഗ്യവാൻ. ഇതൊരു പാരഡോക്സ്. ലോകത്തിന് ഇത് മനസ്സിലാകെ, ലോകത്തിന്റെ വിചാരം കരയുന്നവരല്ല ചിരിക്കുന്നവർ അഭാഗ്യവാന്മാരെന്ന്. എന്നാൽ നസറായന്റെ പദത്തോട് അടുത്ത് വരുമ്പോൾ അവിടെ കാര്യങ്ങൾ തീർത്തും വ്യത്യസ്തം. അവിടെ കരയുന്നവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല, ദാരിദ്ര്യാവസ്ഥയിൽ നിൽക്കുന്നവനാണ് സ്വർഗരാജ്യം. ഞാനെല്ലാം നേടിയെന്ന് പറയുന്നവന് സ്വർഗരാജ്യമില്ല. ഇതെന്താ ഇത്? നമ്മുടെ സ്വാഭാവിക യുക്തിക്ക് ചേർത്ത് പോകുന്ന ഒരു കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യത്തോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ ഹൃദയത്തിൽ ഒരു നിലവിളി ഉണ്ടായിരിക്കണം, ഉണ്ടാവണം. ഈ നിലവിളി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? വർഷങ്ങൾക്ക് ശേഷം ദൈവസമയം വന്നു. ആദ്യകാലത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവവചനം കേൾക്കുമ്പോൾ നമുക്കൊരു നിലവിളി ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞതിന് ശേഷവും ഞാൻ ആ പറഞ്ഞത് അത് സത്യത്തിന് എന്തിനു വേണ്ടിയായിരുന്നു? ആളുകളുടെ മതിപ്പ് കിട്ടാൻ വേണ്ടിയായിരുന്നില്ലേ? ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇരുവായി തലയുള്ള വാള് പോലെ. ഈ വചനം പറഞ്ഞതിന് ശേഷം വചനത്തെക്കുറിച്ച് ബൈബിളിലെ 2 ഭാഗങ്ങളിലാണ് പറയുന്നു. എസ്കേലിന്റെ പുസ്തകത്തിലെ വചനത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം നോക്കുക. എസ്കേലിന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിലെ വചനത്തെ ഒരു ചുരുളിനോട് ചേർത്ത് പറയുന്നു. ആ ചുരുള് അവൻ ഭക്ഷിക്കാനായിട്ട് പ്രവാചകനോട് എസ്കേലിനോട് ദൈവം പറയുന്നു. അതിന്റെ 3-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്താണ് നമ്മളത് കാണുന്നത്. 3-ാം അധ്യായം. നീ ഈ ചുരുൾ തിന്നിട്ട് തന്ന ഇസ്രായേൽ ഗ്രഹത്തോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വായ് തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്ക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു, അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. നോക്കിയാ ഇതിലൊരു പാരലായിട്ടൊരു ഭാഗം നമ്മൾ പുതിയ ദിനത്തിൽ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലാണ് ഇതിനൊരു പാരലായ ഒരു ഭാഗം നമ്മൾ കാണുന്നത്. 10-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള ഭാഗങ്ങൾ, വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 9 മുതലുള്ള ഭാഗങ്ങൾ. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങിട്ടില്ല, അത് നിന്റെ വയറ്റിനെ കഴിപ്പിക്കും എങ്കിലും വായു തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറു പുസ്തകം വാങ്ങിത്തിരുന്നു, അതെന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എന്റെ വയറ് കഴിച്ചുപോയി. രണ്ടു ഭാഗവും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടോ? എസ്കേലിന്റെ പുസ്തകത്തിൽ പഴയ ഉടമ്പടിയിൽ എന്തേ ഉള്ളൂ? പഴയ ഉടമ്പടിയിൽ മധുരം മാത്രമേ ഉള്ളൂ, അവിടെ ഒരു കയ്പ് പറയുന്നില്ല. അവിടെ തേൻ പോലെ മധുരമായിരിക്കുന്നു, അത് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോ അത് മധുരമാണ്, മറ്റുള്ളവർക്ക് അത് മധുരമാണ്. നമ്മൾ പറയുന്ന ഈ വചനം ആളുകൾക്ക് അവരെ മധുരിപ്പിക്കുന്നതായിരിക്കാം, പക്ഷേ നീ സത്യസന്ധനാണെങ്കിൽ നിന്റെ വയറ് കഴിച്ചു പോകും. എന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. വചനം ഇരുവായി തലയുള്ള വാളാണ്. നമ്മൾ ഇത് ഏറ്റവും നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ദൈവമേ ഞാനിത് പറയാൻ എനിക്കെന്റെ അർഹത എന്നുള്ള ഒരു നിലവിളി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും. ആ നിലവിളി ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്നു, ഇന്ന് അത് കൈമോശം വന്നു പോയോ? ഇന്ന് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ റിപ്പന്റൻസ് അനുതാപം നിലവിളി ആത്മാവിലെ ദാരിദ്ര്യാവസ്ഥ കരച്ചിൽ ഇത് നമുക്ക് നഷ്ടമായി പോയോ? അതൊക്കെ നമ്മൾ സഭയിൽ ആദ്യം വരുന്നവർക്ക് വേണ്ടി അങ്ങ് സംവരണം ചെയ്ത് മാറ്റി വെച്ചേക്കാണ്. അങ്ങനെ വരാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ ആ പാവികൾക്ക് വേണ്ടിയുള്ളതാ, പാവികൾ അവരുടെ തിന്മ ഓർത്ത് അവരുടെ പാവത്തെ ഓർത്ത് നിലവിളിക്കട്ടെ, അതൊക്കെ അവർക്ക് വേണ്ടിയാണ് നമ്മൾ സംവരണം ചെയ്ത് വെച്ചേക്കെ. നമ്മളോ? നമ്മൾ ഞങ്ങൾ CFC-യിലെ ഒത്തിരി വിശുദ്ധന്മാരെ, ഞങ്ങൾ അതിനൊക്കെ അതീതരായിപ്പോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. ഈ പൈതലിനെ തേറിക്കൊണ്ട് നടക്കുന്നവരെല്ലാം നിന്റെ പ്രാണനിലൂടെ ഒരു വാൾ കടന്നു പോകും. ഈ നിലയിൽ ഒരു അനുതാപം, ഒരു നിലവിളി നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. അങ്ങനെയുള്ള അനുതാപവും നിലവിളിയുമാണെങ്കിൽ എവിടെയാ ഇതിന്റെ അകത്തെ ഒരു കർത്താവിനെ അറിയുന്ന ഒരു അനുഭവം? ഞാൻ കുറെ നാളിന് ശേഷം ഇന്നലെ ഞങ്ങളുടെ വീട്ടു പ്രാർത്ഥനയ്ക്ക് 23-ാമത്തെ സങ്കീർത്തനം വീണ്ടും ഒന്ന് വായിക്കാനായിട്ടിടെ 23-ാമത്തെ സങ്കീർത്തനം. അവിടെ ഒന്ന് ഒരു കാര്യം ഞാൻ നേരത്തെ ശ്രദ്ധിച്ചതാണ്, എങ്കിലും ഇന്നലെ വീണ്ടും എന്നെ ചിന്തിപ്പിക്കാനായിട്ടിടെ 23-ാമത്തെ സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ സങ്കീർത്തനം. ആ പരിചിതമായ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പക്ഷിയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനൊരിയത്തേക്ക് എന്നെ നടത്തുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമത്തെ എന്നെ ലീഗുപാതകൾ നടത്തുന്നു, കൂറുകയും താഴ്വതി കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥം ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു, എന്റെ ശത്രുത കണ്ട നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. കണ്ടോ, വ്യാകരണം പഠിച്ച കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കണ്ടോ അവിടെ തേർഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ആയ ഒരു കാര്യം കണ്ടോ? എന്നുവെച്ചാൽ ഈ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ദൈവത്തെ എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്? അവൻ എന്നെ കിടക്കുന്നു, അവൻ എന്നെ തണുപ്പിക്കുന്നു, അവൻ എന്നെ നടത്തുന്നു എന്ന് പറഞ്ഞ അവൻ എന്നാ പറയും? അവനെന്ന് നമ്മൾ ആരെയാ പറയുന്നത്? നമ്മൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ രണ്ട് വാക്കുകളേ ഉള്ളൂ, ഞാന് നീ. മൂന്നാമതൊരാളെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്? അവൻ എന്ന് പറയുന്നു, അവനെന്ന് പറയുന്നു. കണ്ടോ, സങ്കീർത്തനക്കാരൻ അതുവരെ ദൈവത്തെ അവൻ മൂന്നാമതൊരാളായിട്ടാ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് അങ്ങനെ പറഞ്ഞു വന്നപ്പം ഇതാ, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. പെട്ടെന്ന് ദൈവത്തെ അവനെന്ന് പറഞ്ഞ ഇടത്ത് ദാവീദ് പെട്ടെന്ന് പറയുകയാണ് നീ എന്ന് പറയുക. എന്താ സംഭവിച്ചത്? അവൻ എന്ന് പറയുന്നത് മൂന്നാമതൊരാളായിട്ട് പറഞ്ഞു. ഇപ്പോഴോ, ഇപ്പം ഞാനോ നീ എന്ന് പറയുന്നത് പോലെ മുഖാമുഖം നോക്കി പറയുക. ദൈവത്തെ എന്തായി? ദൈവം കുറച്ചുകൂടെ അടുത്തു വന്നു, കുറച്ചുകൂടെ നീ എന്ന് വിളിച്ച് പറയത്തക്കവണ്ണം കുറച്ചുകൂടെ അടുത്തു വന്നു. എവിടെ വെച്ചാ അത് സംഭവിച്ചത്? ആ 4-ാമത്തെ വാക്യത്തിൽ വെച്ചാണ് ആ പരിണാമം ഉണ്ടായത്, ആ മാറ്റം സംഭവിച്ചത്. നാലാമത്തെ വാക്യത്തിൽ എന്താ നടന്നത്? കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാൽ നോക്കിയാ, ഒരു ദുഃഖത്തിന്റെ വേദനയുടെ ആ കൂരിരുൾ താഴ്വരയിൽ കൂടെയുള്ള കടന്നുപോക്കിൽ വെച്ചാണ് സങ്കീർത്തനക്കാരന് ദൈവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തിപരമായ ഒരു അനുഭവം കൈയാളാൻ കഴിയുന്നത്. അതേവരെ അവൻ എന്ന് പറഞ്ഞു, കൂരിരുൾ താഴ്വരയുടെ കണ്ണുനീരനുഭവങ്ങളിലൂടെ വേദനയുടെ നിമിഷങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവൻ നീയായി മാറി. മുഖാമുഖം കാണുന്നത് പോലെ ഞാൻ നീയും നമ്മൾ എന്നുള്ള നിലയിൽ ദൈവത്തെ കുറച്ചുകൂടെ അടുത്തറിയുന്ന ഒരനുഭവം. പ്രിയ സഹോദര സഹോദരി, നീ ഞാനും വിചാരിച്ചല്ലേ നമ്മുടെ ഹൃദയത്തിലെ ഈ വേദനയും ദുഃഖവും, അത് നമ്മളെ നമുക്കൊരു സന്തോഷമില്ലാത്ത ഒരു കാര്യമാണ്. സത്യത്തിന് സന്തോഷം എവിടാ ഉള്ളത്? അവന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. കർത്താവിലാണ് ഏറ്റവും സന്തോഷമുള്ളത്. കർത്താവിനെ നമുക്ക് എത്രയും ഇൻഡിപേറ്റ് ആയിട്ട് ലഭിക്കുന്നോ അവിടെയാണ് സന്തോഷം. നമ്മുടെ ഈ പറഞ്ഞ ആ നിലവിളിയുടെ ഘട്ടത്തിൽ, നമ്മുടെ ഹൃദയത്തിലെ ആ വേദനയുടെ ഘട്ടത്തിലാണ് സത്യത്തിലെ കർത്താവ് നമുക്ക് കൂടുതൽ അടുത്തു വരുന്നത്. അങ്ങനെയല്ലേ സഹോദരന്റെ ജീവിതത്തിലെ അനുഭവം? അങ്ങനെയല്ലേ? പലപ്പോഴും സന്തോഷകരമായ സാഹചര്യങ്ങളിലാണോ കർത്താവിന്റെ സാന്നിധ്യം കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞത്? പലപ്പോഴും കർത്താവ് എന്നെ കൊണ്ടത് കഴിയുന്നില്ല, എന്നെ സഹായിക്കണേ കർത്താവ്, കർത്താവ് ഞാനൊരു പാപിയാണ്, എന്നോട് കരുണ തോന്നണേ എന്നുള്ള നിലവിളി നമ്മിൽ നിന്ന് ഉയർന്നപ്പോഴാണ് അവിടെ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവൻ പോലെ ദേവാലയം വിട്ടു പോയെന്ന് പറയുന്നത് പോലെ നമുക്കൊരു നീതീകരണത്തിന്റെ ഒരു അനുഭവം, നമുക്കൊരു ദൈവികമായ ഒരു സമാധാനവും ദൈവികമായ ഒരു സ്പർശവും കൂടുതൽ അറിയുന്നത് സത്യത്തിൽ ഈ ദുഃഖത്തിന്റെ നിലവിളിയുടെ ഘട്ടത്തിലാണ്. ആ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ 23-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ശിവയോൻ മറിയയോട് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു വാൾ നിരന്തരം കൊണ്ട് നടക്കണം. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. ക്രിസ്ത്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ നമുക്കുണ്ടായിരുന്നു. സഭയിൽ ആദ്യം വന്ന സമയത്ത് അതുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നാള് കഴിഞ്ഞപ്പോൾ ആ വാള് തുരുമ്പിച്ചു പോയി. ആ വാളൊക്കെ തുരുമ്പിച്ചു പോയി. ഇപ്പൊ ആരും അത് മുറിവേൽപ്പിക്കുന്നില്ല, നമ്മളെ പോലും മുറിവേൽപ്പിക്കുന്നില്ല. അങ്ങനെയായി പോയോ? മനസാക്ഷി ഒത്തിരി അങ്ങ് തകമ്പിച്ചു പോയോ? നമ്മളെ ഈ കാര്യങ്ങളൊന്നും സ്പർശിക്കാതായോ? ഇവിടെ വരുന്ന ഒരാളെ കുറിച്ച് എനിക്ക് എപ്പോഴും ഉള്ള ഉത്കണ്ഠ, ഞാൻ ഉൾപ്പെടെയുള്ളവരെ കുറിച്ചുള്ള ഉത്കണ്ഠ, ഇവിടെ വരുമ്പോ ഒരു ഞായറാഴ്ച വരുമ്പോ നമുക്ക് ഇവിടെ നടക്കാൻ പോകുന്ന എന്താണെന്ന് ഏറ്റവും അറിയാം. ആ ബ്രദർ വരും, ഒരാൾ പ്രാർത്ഥിക്കും, ഒരു പാട്ട് പാടും. പാട്ട് പാടുന്നതിന് മുമ്പ് ബ്രദർ ചില പ്രയോഗങ്ങളൊക്കെ നടത്തും. ഇന്ന് February 1st നമ്മൾ ഒരു മാസം കടന്നുപോയി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ നമ്മളെ ഉണർത്താൻ ഒരു ശ്രമം നടത്തും. അതിനുശേഷം എല്ലാവരും രണ്ട് പാട്ട് ഇരുന്നുകൊണ്ട് പാടും, മൂന്നാമത്തെ പാട്ട് ഇന്നിട്ട് കൊണ്ട് പാടും. അതിനുശേഷം പ്രാർത്ഥന ഇടപെടും. അത് കഴിഞ്ഞ് ഒരു സഹോദരൻ ഇന്നിട്ട് ഏതാണ്ടെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കെല്ലാം അറിയാം. ഇത് വളരെ കോമണായി പോയി. ഇത് നമ്മളെ സ്പർശിക്കുന്നില്ല, നമ്മളിത് വേദന നൽകുന്നില്ല, നമുക്കൊരു നിലവിളിയില്ല. നമുക്ക് ക്രിസ്തീയ ജീവിതം ഒത്തിരി ഒരു ആഘോഷമായി പോയോ? സഹോദര, ശിമയൻ പറഞ്ഞു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നുപോകും. ഈ ഒരു നിലവിളി സജീവമായിട്ട് നിലനിർത്താൻ കഴിഞ്ഞാൽ അതിലാണ് ക്രിസ്തീയതയുടെ ധന്യത, അതിലാണ് ആത്മാവിലെ ദാരിദ്ര്യം, അവിടെയാണ് കർത്താവ് കരയുന്ന ഒരു ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞത്. ആ നിലവിളി നമ്മൾ കെട്ടുപോകാതിരിക്കട്ടെ. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവ് എന്റെ കണ്ണിനെ തടാകമാക്കി മാറ്റുക, എന്റെ തലയെ വെള്ളമാക്കി മാറ്റുക. ഈ നിലവിളിയിലാണ് നമ്മൾ കർത്താവിനെ കൂടുതൽ അറിയുന്നത്. ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, വാക്കുകൾ അവസാനിപ്പിച്ച്. ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാന് വാളുമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ വേറൊരു ഘട്ടത്തിൽ കർത്താവ് പറയുന്നല്ലോ ഈ വാള് ഉറയിലിടാൻ പറയുന്നല്ലോ. അങ്ങനൊരു ഭാഗമുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ? യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളാണ്. ശിമോൻ പത്രോസ് തനിക്കുള്ള വാള് ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലതുകാൽ അറുത്തു. ആ ദാസന് യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവര്, നമ്മുടെ കയ്യിൽ ഈ വാളുണ്ട്, നമുക്ക് ഈ വചനമുണ്ട്, നമുക്ക് ഈ ക്രിസ്തീയതയുടെ യഥാർത്ഥ കാര്യം എന്താണെന്ന് അറിയാം. അത് അറിഞ്ഞിരിക്കെ ആ വാളെടുത്ത് വല്ലവനെയും വെട്ടാൻ നോക്കല്ല്. അതാണ് അതിന്റെ കാര്യം. വാള് കിടക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അത് ഉറയിൽ കിടന്നാൽ മതി. നമ്മുടെ ഹൃദയമാണ് ആ ഉറ. നമ്മുടെ വാള് കിടക്കേണ്ട ഉറയെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിൽ ആ വാള് കിടന്നുകൊണ്ട് നമ്മളെ തന്നെ പഴുക്കട്ടെ, നമ്മളെ തന്നെ വിഭജിക്കട്ടെ, നമ്മളെ തന്നെ മുറിവേൽപ്പിക്കട്ടെ. നമ്മൾ അതിന് പകരം ആ വാളെടുത്ത് മറ്റൊരുത്തന്റെ നേരെ ഓങ്ങാൻ പോകരുത്. അങ്ങനെ ഓങ്ങുമ്പോ കർത്താവ് പറയും, എന്തോ പറയും, നിന്റെ വാള് ഉറയിലിട്, വാള് ഉറയിലിട്. പത്രോസ് വളരെ മിടുക്കനായിരുന്നു. പത്രോസ് എന്താ ചെയ്തു? പത്രോസ് ഉടനെ ആ കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാം എന്നുള്ള തീഷ്ണതയിലാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചില തീഷ്ണതയിലാണ് വാളെടുത്ത് സഹോദരന്റെ നേരെ പ്രയോഗിക്കുന്നത്. പത്രോസ് വളരെ ഉന്നമുള്ള ആളായതുകൊണ്ട് ഏതായാലും കഴുത്ത് നോക്കി വിട്ടിയപ്പം ഒരു കാതിന്റെ അറ്റമെങ്കിലും അറ്റുവിടും. പുള്ളിക്കാരൻ ആകെപ്പാടെ അറിയാവുന്ന ഏക തൊഴിലെന്ന് വെച്ചാൽ വെള്ളത്തിൽ നയമ്പ് വീശി, അതുപോലെ തന്നെ വല വീശി. അപ്പൊ വാള് കിട്ടിയപ്പോഴും ഈ പരിപാടി അദ്ദേഹത്തിന് ഓർത്തത്. ഒരു വീശി വീശി അറ്റു വീണത് ഒരു കാതിന്റെ കഷണമോ. കർത്താവിന് അതും പാടായി. നിങ്ങൾക്ക് ഞാനത് ശരിയാക്കി വരട്ടെ. നോക്കുക, കർത്താവ് അവനോട് പറഞ്ഞു, പത്രോസ് നീ നിന്റെ ആ വാള് ഉറയിലിട്. ഇന്ന് പലപ്പോഴും നമ്മുടെ ചില തീഷ്ണതയുടെ മധ്യത്തിൽ നമ്മൾ സത്യസന്ധരാണെങ്കിൽ കാതോർത്താൽ കർത്താവ് നമ്മളോട് പറയുന്നത്, സഹോര സഹോരി നീ അതങ്ങ് ഉറയിലിട്, ഉറയിലിട്. ഉറ എന്താ? നിന്റെ ഹൃദയമാകുന്ന ഉറയാണ്. ആ ഉറയിൽ കിടന്ന് ആ വാളെന്ത് ചെയ്യട്ടെ? നിന്നെ തന്നെ വിഭജിക്കട്ടെ, നിന്നെ തന്നെ ശുദ്ധീകരിക്കട്ടെ, നിന്നെ കുറവുകളെ കാണിച്ചു തരട്ടെ, മറ്റുള്ളവർക്ക് നേരെ ഓങ്ങാൻ നിനക്കൊരു വാളില്ലാതെ ഇരിക്കട്ടെ. റോമർ കെഴുതിയ ലേഖനത്തിലാണ് നമ്മളൊരു ഒരു വാക്യം കാണുന്നത്. റോമർ കെഴുതിയ ലേഖനം അതിന്റെ 14-ാമത്തെ അധ്യായത്തിൽ മറ്റാളുകളെ വിധിക്കുന്നതിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. മറ്റൊരു തന്റെ ദാസനെ വിധിപ്പാൻ നിങ്ങ, 4-ാമത്തെ വാക്യം. അതായത് ചിലര് ബലഹീനരായിരിക്കാം. നീ വളരെ ഒരു ബലമുള്ള ആളാണ്. നീ എന്ത് ചെയ്യും? ബലഹീനൻ സസ്യാദികളെ തിന്നുന്നു, നീ നോൺ വെജിറ്റേറിയൻ ഒക്കെ കഴിക്കും. അപ്പോ തിന്ന, പക്ഷെ ഒരു കാര്യമുണ്ട്, തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. നമുക്ക് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ, സഭയായി തൊണ്ണിക്ക് വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണിത്. നമ്മള് ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഐഡിയൽ ക്രിസ്ത്യനെ കുറിച്ച് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു ധാരണയുണ്ട്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ഇങ്ങനെ ആയിരിക്കണം, അയാൾ മുണ്ട് മാത്രമേ ഉടുക്കാവൂ, ലൈഫ് ബോയ് സോപ്പ് മാത്രമേ തേക്കാവൂ, ഇങ്ങനെയൊക്കെ നോക്കിയാല് ചില ലോകത്തിൽ നിന്ന് കിട്ടിയ ചില ധാരണകളും. അപ്പൊ ഒരാൾ പാഞ്ച് ബെൽബോട്ടം പാച്ച് വിട്ടു വന്നാൽ നമ്മൾ ഉടനെ സഹോദരന്മാര് യഥാർത്ഥത്തിലുള്ളവർ അങ്ങനെയാണോ വരേണ്ടത്? സഹോര നീ നിന്റെ വാള് ഉറയിലിട്. ഇവിടെ കർത്താവ് പറയുന്നത് എന്താ? മറ്റൊരു ദാസൻ മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആ. മറ്റൊരുത്തന്റെ ദാസനാ, നീയാ നിന്റെ സഹോദരനാന്ന് പറഞ്ഞ് അവനെ വിധിക്കുന്നല്ലോ. അവൻ ആരുടെ ദാസനാ? കർത്താവിന്റെ ദാസനാ. നീ അവനെ വിധിച്ചേച്ച് കർത്താവിന്റെ ദാസനെ വിധിച്ചു എന്നുള്ള കർത്താവിൽ നിന്നുള്ള കുറ്റാരോപണവും വാങ്ങി പോകാൻ ഇടയാകല്ലേ? അതുകൊണ്ട് ദയവായിട്ട് വിധിക്കുന്നത്, മറ്റുള്ളവരെ വിധിക്കുന്നത് നിന്റെ കാര്യമല്ല. പത്തായിരുന്ന സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ കുരുവായി മൊഴിഞ്ഞ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. മത്തായിരുന്ന സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയായി നിങ്ങളെയും വിധിക്കും. നോക്കിയ ഈ വാളെടുത്ത് എല്ലാവരെയും വെട്ടിക്കളയരുത്, വെട്ടിക്കളയരുത്. നിനക്കൊരു വാളുണ്ട്, നിന്റെ ഹൃദയത്തിൽ ഒരു വാളുണ്ട്, പക്ഷെ അത് മറ്റുള്ളവരെ വെട്ടാനായിട്ടുള്ളവല്ല. നമ്മൾ പലപ്പോഴും വെട്ടുന്നത് എന്തുകൊണ്ടാ? നമുക്ക് മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ ഒക്കാത്തത് കൊണ്ടാണ്. 2 കൊരിന്ത്യരിൽ പൗലോസ് ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. പൗലോസ് പറയുന്നത് നമ്മുടെ നിക്ഷേപം എവിടെ ആയിരിക്കുന്നത്? മൺപാത്രത്തിലായിരിക്കുന്നു. നിക്ഷേപം മൺപാത്രത്തിലായിരിക്കും. ഒരു യഥാർത്ഥ വിശ്വാസത്തെന്തുണ്ട്? അവനും ഒരു നിക്ഷേപമുണ്ട്. ആ നിക്ഷേപം വെച്ചേക്കുന്നത് പക്ഷെ എവിടെ? മൺപാത്രമാണ്. നമ്മൾ ചിലപ്പം ആളുകളുടെ മൺപാത്രം കാണും. മൺപാത്രം കണ്ടിട്ട് നമ്മൾ അവരെ വിധിക്കും. സത്യത്തിൽ ദൈവം അങ്ങനെയല്ല. ദൈവം ആ മൺപാത്രത്തിൽ ആ നിക്ഷേപം ഇരിക്കുന്നിടത്താണ് ദൈവം അതിനെ അതായിട്ട് അങ്ങ് അംഗീകരിച്ചിരിക്കുക. ദൈവം അംഗീകരിച്ചതിനെ നമ്മളിതിനെ കുറ്റം വിധിക്കാൻ പോകുന്നു.
പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ചില ആളുകളുടെ മൺപാത്രം, ഒരു ഒരു ദൈവദാസൻ മീറ്റിങ്ങിലെല്ലാം പ്രസംഗിക്കുന്നു, എല്ലാം വളരെ വലിയ ദൈവദാസൻ. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇരുന്ന് ഉറങ്ങും. നിങ്ങൾ അത് കാണും, നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ല. നിങ്ങൾ വിചാരിച്ച ഓ പുള്ളിക്കാരൻ ഇരുന്ന് ഉറങ്ങുന്ന കേട്ടോ, ഉറങ്ങുന്ന കേട്ടോ, എന്തോ ഈ ഉറക്കം. അത് അദ്ദേഹത്തിന്റെ ഒരു മൺപാത്രമാണ്. നീ ആ മൺപാത്രത്തെ കയറി ഇരിക്കണ്ടേ? എന്നാൽ ആ മൺപാത്രത്തിൽ എന്തുണ്ട്? നിക്ഷേപമുണ്ട്. നമ്മൾ പലപ്പോഴും അതിന്റെ പുറമോടി കണ്ടിട്ട് ചില കാര്യങ്ങൾ പറയും. നമ്മളോട് അങ്ങനെയല്ല യഥാർത്ഥ ഓ ക്രിസ്തീയ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ അന്യോന്യമുള്ള ബന്ധത്തിൽ ആളുകളെ അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. പൗലോസ് പറയുന്നു, ഞാന് പലപ്പോഴും ഒറ്റായിപ്പോയി, ഞാന് നിരാശപ്പെട്ടു പോയി, ഞാന് ആകെ പരിഭ്രമിച്ചു പോയി എന്നൊക്കെ രണ്ടുപേരും പേരിൽ പറയുന്നു. നമ്മൾ അവിടെ വിചാരിക്കുമോ, ഇവിടെ ഒരു ദൈവദാസൻ എങ്ങനെ പരിഭ്രമിക്കാം, ദൈവദാസൻ എങ്ങനെ നിരാശപ്പെടാം? ദൈവദാസൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ഇരുമ്പ് ഉരുക്ക് മനുഷ്യൻ ആയിട്ടാക്കുക നമ്മുടെ ചിന്ത. സഹോദരൻ, അങ്ങനെയല്ല, അങ്ങനെയല്ല. നിക്ഷേപം എവിടെയായിരിക്കുന്നത്? മൺപാത്രത്തിലായിരിക്കുന്നത്. നീ മറ്റൊരാളുടെ മൺപാത്രത്തെ കണ്ടുകൊണ്ട് അവരെ വിധിക്കാൻ പോകരുത്, വാളെടുത്ത് വെട്ടാൻ പോകരുത്. പോയാൽ നീ മറ്റൊരു തന്റെ ദാസനെ വിധിച്ചുപോയി എന്നുള്ള അപകടം നിനക്ക് വരാം. അതുകൊണ്ട് വാള് ഉറയിലിടുക, വാള് ഉറയിലിടുക. ആ വാള് നിന്നെ തന്നെ മുഖിക്കട്ടെ. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഹൃദയത്തിൽ നമ്മൾ ഒരു വാള് കൊണ്ട് നടക്കണം. രണ്ട്, ഈ വാള് മറ്റുള്ളവർക്ക് നേരെ ഉപയോഗിക്കാൻ നമ്മളെ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവം ഓരോരുത്തർക്ക് ഓരോ സാഹചര്യം തന്നിട്ടുണ്ട്. ആ സാഹചര്യം അത് ദൈവമാണ് കൊടുത്തത്. നീ അത് അറിയാതെ അവരെ വിമർശിക്കുമ്പോൾ, അവരെ വിധിക്കുമ്പോൾ നീ തെറ്റുകാരനായി പോകാനൊരു സാധ്യതയുണ്ട്. ഞാന് വിധിക്കുന്നതിനെ കുറിച്ച് നേരത്തെ ഒരിക്കൽ ജീവിതത്തിൽ വായിച്ചിട്ടുള്ള ഒരു കഥ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഒരു ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റില് ഒരു ഒരു ചെറുപ്പക്കാരൻ കയറി. ഈ ചെറുപ്പക്കാരൻ കയറിയിട്ട് അദ്ദേഹം പുറത്തോട്ട് നോക്കി, പ്രായമുള്ള അപ്പൻ അടുത്തിരിപ്പുണ്ട്. അപ്പനെ പറയും, അപ്പ കണ്ടോ, വേണ്ട മരം നിൽക്കുന്നു, മരം നിൽക്കുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോ കണ്ടോ, ബസ് പോകുന്നു, ബസ് പോകുന്നു. അവിടെ ഒരു വലിയ കെട്ടിടം നിൽക്കുന്നു എന്നെല്ലാം പറയുന്നു. അപ്പൊ ചുറ്റുപാട് ഇരിക്കുന്നവരെല്ലാം അമ്പരക്കുക. ഇവിടെ ഇവൻ 10-25 വയസ്സുള്ള ഒരു ചെറുക്കൻ, അവൻ ഇപ്പൊ കാണോ പുറത്തോട്ട് നോക്കി, ബസ് മരം വേണ്ട വിമാനം പോകുന്നു എന്നൊക്കെ പറയുന്നു. ഈ അപ്പനാണെങ്കിൽ അതെല്ലാം കേട്ടോണ്ട് സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതെല്ലാം ഇതിനെ തന്നെ തലത്തിൽ തന്നെ കുഴപ്പമുണ്ടോ? അപ്പൊ ആളുകൾ വിചാരിച്ചു, ഇവനെന്തോ ബുദ്ധിപ്രമുള്ള കൊച്ച, അല്ലെ ബുദ്ധി വളരാത്ത ഒരുവനാണ് എന്ന് വിചാരിച്ചു. അവരൊക്കെ ഇങ്ങനെ അപ്പനോട് ഇങ്ങനെ അപ്പന്റെ നേരെ ഇതെന്താ എന്ന് അറിയാനും അപ്പന്റെ നേരെ അവരൊക്കെയും ദൃഷ്ടികൾ പാലിച്ചപ്പോ അപ്പൻ ഒരു സത്യം പറഞ്ഞു, നിങ്ങളാരും ഇവൻ ഈ പറയുന്നൊന്നും കേട്ട് നിങ്ങളൊന്നും അവനെ വിധിക്കണ്ട. കാരണം അവൻ ഈ 25 വയസ്സ് വരെ അവന് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഞാനിപ്പം അവനെ കൊണ്ടുപോയിട്ട് ഒരു പുതിയ കണ്ണ് വെപ്പിച്ച്, അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ണിന് കാഴ്ച കിട്ടി, ഞങ്ങൾ ഒന്നിച്ച് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുക. അവൻ 25 വയസ്സ് വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ 25 വയസ്സിൽ അവൻ ആദ്യമായിട്ട് ഈ മരം കാണുന്നത്, ഈ വണ്ടി കാണുന്നത്, അതിന്റെ സന്തോഷത്തിൽ അവന് പറയുന്നത് കേട്ടിരുന്നവർ നടുങ്ങിപ്പോയി. ഞങ്ങൾ ഇതറിയാതെ അറിഞ്ഞല്ലോ ഇങ്ങനെ വിധിച്ചത്. നമ്മൾ പലപ്പോഴും പലരെയും വിധിക്കുന്നത് അവരുടെ സാഹചര്യം മനസ്സിലാക്കാതെ. നമ്മൾ പലരെയും ആ നിലയിൽ വിധിച്ചു പോകും. അതുകൊണ്ട് സഹോദര, നമുക്ക് കിട്ടിയ സാഹചര്യത്തിൽ നമ്മൾ നോക്കുക. നമ്മൾ ഞാൻ മുണ്ടെടുത്താ വരുന്നതെങ്കിൽ ഞാൻ എന്തോ വേണം, പാൻറ്റിട്ട് വരുന്ന ഒരാളെ വിധിക്കാൻ പോയത് അതെന്റെ രക്ഷ. സഹോദരൻ, നീ സാരി കൊടുത്താൽ വരുന്നതെങ്കിൽ ചൂരിദാറിട്ട് വരുന്ന ഒരു സഹോദരിയെ വിധിക്കാൻ നീ പോകരുത്. പോയാൽ നീ ചിലപ്പോ കുഴപ്പത്തിലായി പോകും. നിനക്കറിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ നോക്കിയാൽ ദൈവം പറയും, നിന്റെ വാള് നിന്റെ ഉറങ്ങിടുക. ഞാന് ഒരു ഒരു കഥ കേട്ടിട്ടുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അതായത് അപ്പന്മാരെ പോലെ ആയിരിക്കും മക്കള് എന്ന് പറയാൻ വേണ്ടി ഈ പെന്തക്കോസ്തിലൊക്കെ ഉപദേശകർ പറയാറുള്ള ഒരു കഥയാണ്. അതായത് ഒരു ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് എന്ത് പറഞ്ഞാലും അവനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് വാക്ക് ശരിക്കും പ്രൊനൗൺസ് ചെയ്യുക. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ ഇലക്ട്രിസിറ്റി എന്നേ പറയുള്ളൂ. ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി. ടീച്ചർ പറഞ്ഞു പറഞ്ഞു മടുത്തു. എടാ ഇലക്ട്രിസിറ്റി എന്ന് പറയാം, ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി. പത്ത് വട്ടം പറഞ്ഞു കൊടുത്തേച്ച് പിന്നെ അവനോട് പറയാൻ പറയുമ്പോൾ അവൻ പറയും ഇലക്ട്രിസിറ്റി എന്ന് പറയും. ടീച്ചർ ആകെ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നീ പോയി നിന്റെ അപ്പനെ വിളിച്ചോണ്ട് വരാൻ. അപ്പൻ വന്നു, അപ്പൻ വന്നു അപ്പനോട് ഈ ടീച്ചർ വിവരം പറഞ്ഞു, ഇവിടെ 32 കുട്ടികളുണ്ട്, 31 പിള്ളേർക്കും ഇലക്ട്രിസിറ്റി എന്ന് പറയാം, ഇവന് മാത്രം ഇലക്ട്രിസിറ്റി എന്ന് പറയാനൊക്കെയുള്ളൂ. ഇത് അവന്റെ അഹങ്കാരമാണ്, സത്യത്തിൽ അവന് നല്ല അടി കൊടുക്കണം, അവന്റെ അഹങ്കാരം കൊണ്ടവൻ പറയാത്തത് എന്ന് പറഞ്ഞു. ഉടനെ ഈ രക്ഷകർത്താവ് ചെറുനേരം ടീച്ചർ പറയുന്നതെല്ലാം ക്ഷമയോടെ കേട്ടു വരും. എന്നിട്ട് അദ്ദേഹം ഈ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ ഓരോരുത്തരും ഓരോ കപ്പാസിറ്റി ഉണ്ട്, ടീച്ചർ ഇതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കാതിരുന്നാ മതി. എന്താ എന്താ അർത്ഥം? അതായത് കപ്പാസിറ്റി എന്നുള്ളതിന് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു അപ്പന്റെ മോനായത്, അതുകൊണ്ട് അവൻ എന്തേ പറയുള്ളൂ, ഇലക്ട്രിസിറ്റി എന്നേ പറയുള്ളൂ. പബ്ലിസിറ്റി എന്നുള്ളതിന് പകരം പബ്ലിസിറ്റി എന്ന് പറയുന്ന അപ്പനാവുള്ളത്, അപ്പനെ പോലെ ഇരിക്കും മക്കള് എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം. പ്രിയപ്പെട്ടവര്, ഞാൻ ഇത് ഇവിടെ പറയട്ടെ, ഞാൻ ആ രക്ഷകർത്താവ് ടീച്ചറിനോട് പറഞ്ഞ ആ സെന്റൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മുമ്പ് പറയാം, ഓരോരുത്തരും ഓരോ കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾ ദയവായിട്ട് ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതിരുന്നാൽ മതി. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? വ്യക്തമായോ? കുഞ്ഞുങ്ങളെ, നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ അപ്പനും അമ്മയും കൂടെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ ദയവായിട്ട് അന്നേരം നിങ്ങൾ ഇതിനകത്ത് ഇടപെട്ടിട്ട് വരാം. അപ്പ അന്ന് ഓരോരുത്തരും ഓരോ കപ്പാസിറ്റി ഉണ്ട്, നമ്മൾ വലിയ പബ്ലിസിറ്റി കൊടുക്കണ്ട. സഹോദരി, നീ നിന്റെ ഭർത്താവിനോട് പറ, ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്, നമ്മൾ വലിയ പബ്ലിസിറ്റി കൊടുക്കണ്ട എന്ന് പറയുക. ഞാൻ ഈ പറഞ്ഞ തമാശ നിങ്ങൾ ഒരിക്കലും മറക്കുകയല്ല എന്ന് എനിക്കറിയാം. ഞാനിത് പറയാൻ ആഗ്രഹിച്ചതുകൊണ്ടെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം സാക്ബേവ് ആളുകളെ വിധിക്കുന്നതിനെതിരെ വളരെ ശക്തമായ ഒരു ലേഖനം എല്ലാവർക്കും അയച്ചു കൊടുത്തു. നമ്മൾ ദൈവമെടുക്കാനത് ജീവമൊഴിയിൽ അടുത്ത ദിവസങ്ങളിൽ അത് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിച്ചു. അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ്, അന്യരെ വിധിക്കാതിരിക്കുന്ന ആളുകളാണ് ഏറ്റവും സന്തുഷ്ടരായ ആളുകൾ. നമുക്ക് ഏറ്റവും സന്തുഷ്ടിയുള്ള ആളുകളായിട്ടിരിക്കണോ? ആളുകളെ വിധിക്കാതിരിക്കുക. നീ നിന്റെ വാള് ഉറങ്ങിവിടുക, ആ വാൾ അവിടെ കിടന്ന് നിന്നെ തന്നെ വിധിക്കട്ടെ, നിന്നെ തന്നെ വിധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള യഥാർത്ഥ വഴിയിലേക്കുള്ള ചില കാര്യങ്ങളാണ് കർത്താവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിപ്പാനിടയായത്. ഇതിനെ നമുക്കായിട്ടെടുക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ ഒരു നിമിഷം കൊണ്ടുവരികയും നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. ഞാന് മറ്റൊരുത്ത എന്റെ ദാസനെ വിധിച്ചു പോയോ, മറ്റു ദാസോദരെ വാളൊഴുകുന്നവനായി പോയോ, ഞാന് മറ്റൊരാളുടെ സാഹചര്യം അറിയാതെ അയാളെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു പോയോ, അതിന് പകരം ആ വാള് എന്റെ ഉറയിൽ തന്നെ കിടന്നിരുന്നെങ്കിൽ, അതെന്നെ തന്നെ വിളിച്ചിരുന്നെങ്കിൽ, എന്റെ പ്രാണനിലൂടെ അത് കടന്നുപോയിരുന്നെങ്കിൽ, ദൈവയഥാർത്ഥത്തിൽ എന്നെ കുറിച്ച് അതല്ലേ ആഗ്രഹിക്കുന്നത്? ആത്മാവിൽ ദരിദ്രനായ ഭാഗ്യവാന്മാർ, കരയുന്നവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ, അവർക്കാണ് സ്വർഗരാജ്യമുള്ള. കരയുന്നവർക്കാണ്, അവരാണ് ഭാഗ്യവാന്മാരായിരിക്കുന്നത്. ദൈവമേ, ആ ഭാഗ്യാവസ്ഥ എന്നെ വിട്ടു പിരിയുണ്ട്. ആത്മാവിന് ഒരു ദാരിദ്ര്യം സഭയിലെ എത്ര വർഷമായാലും അതെനിക്ക് നഷ്ടമാകുന്നേ. നമുക്കൊരു നിലവിലെ നമ്മളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, എന്റെ ഹൃദയത്തിൽ ഒരു വാളുണ്ടായിരുന്നു, ഒരിക്കലൊരു വാളുണ്ടായിരുന്നു, ഇന്ന് ആ വാള് ചുരുമ്പിച്ചു പോയി. ഇന്ന് ആരെയും മുറിവേൽപ്പിക്കുന്നില്ല, എന്നെ തന്നെ അത് മുറിവേൽപ്പിക്കുന്നില്ല. ഞാനിന്ന് വളരെ ശക്തനാണ്, ഞാൻ എന്റെ മനസ്സാക്ഷി വളരെ കഴിഞ്ഞിരിക്കുന്നു, ദൈവവചനം പോലും എന്നെ സ്പർശിക്കുന്നില്ല. അങ്ങനെയല്ല കർത്താവേ, വീണ്ടും എന്നെ ഒന്ന് പുതുക്കണേ കർത്താവേ. കർത്താവേ, ഒരു പുതിയ നിലവിൽ എനിക്ക് തരണേ കർത്താവേ. ദിനംതോറും ദിനംതോറും ഹൃദയത്തിൽ ഈ വാള് കൊണ്ട് നടക്കുന്നവനായി നടക്കുന്നവളായി എന്നെ തീർക്കുന്ന കർത്താവേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.